The editorial. 2024 September 18 ബുധൻ 1200 കന്നിരണ്ട് ദീപിക എഡിറ്റോറിയൽ. രാഷ്ട്രീയ ഇസ്ലാമിനെ ജയരാജൻ കണ്ടു. പാർട്ടിയോ? ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ നവീകരിക്കാതിരുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും ചെയ്തു കൊടുത്ത സഹായം ചെറുതല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തീവ്രവാദ സാന്നിധ്യം അറിയിച്ചെങ്കിലും മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കി. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെങ്കിലും അതിന്റെ ദുരുപയോഗം കൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ രാഷ്ട്രീയ ഇസ്ലാമാണ്. അതോടെ ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുങ്ങി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരളത്തിലെ പിടിമുറുക്കിയ രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്ന് ഒരു മതേതര സമൂഹത്തിനുമേൽ ഇഴഞ്ഞുകയറിയ രാഷ്ട്രീയ ഇസ്ലാമിനെ CPMഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തള്ളിപ്പറയുമെന്ന് ഉറപ്പില്ല. കാരണം പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ CPM കാണാനിടയില്ല. അതിനും തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ലൈനാണല്ലോ. കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുതിയ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പി ജയരാജൻ സൂചന നൽകിയത്. കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് വ്യാപകമായി. ഇവിടെയുള്ള മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല. മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായ സന്ദേശത്താൽ സ്വാധീനിക്കപ്പെട്ടവരാണ് വഴിതെറ്റിയവർ. അത് ഗൌരവത്തിൽ കാണണം. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകാടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ പോയി എന്നൊക്കെ നമ്മൾ കേട്ടു. അതിശയോക്തിപരമായി കാണണ്ട. IS സുന്നി സംഘടനകൾ ഉൾപ്പെടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ സലഫിസത്തിന്റെ ഭാഗമായി ഒരു ആശയതലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായ ആശയം. ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടണം. എതിർപ്പുണ്ടാകും. അത് ആരോഗ്യകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജയരാജന്റെ ഒരു കണ്ടെത്തലും പുതിയതല്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് CPMഉം കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നു പറച്ചിലിന്റെ പ്രസക്തിയുണ്ട്. ഈ ഓണക്കാലത്ത് ദീപിക പുറത്തിറക്കിയ വാർഷിക പതിപ്പിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചും അതിനെ പ്രതിരോധിക്കാനെന്ന വിധം രൂപപ്പെടുന്ന മറ്റ് വർഗീയതയെക്കുറിച്ചും അവയെല്ലാം ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ചും വിശദമാക്കുന്നുമുണ്ട്. അത്തരമൊരു നിലപാടിനെ സ്ഥിരീകരിക്കുന്നതാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ. മതവും രാഷ്ട്രീയവും രണ്ടല്ലാത്ത ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ലാഭവും മതേതര രാഷ്ട്രീയത്തിന് നഷ്ടവും ഉണ്ടാക്കി. കാശ്മീർ ഇന്നും പരിഹരിക്കപ്പെടാനാവാത്ത വിഷയമാണ്. പക്ഷേ പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകര പ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന് BJP നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ തരിമ്പും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്ന ചരിത്രമുള്ളപ്പോൾ കേരളത്തിലും തീവ്രവാദികൾ അഴിഞ്ഞാടിയത് പലതവണ കണ്ടു. പക്ഷേ കേരളം മാറി മാറി ഭരിച്ചവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് അൽഖ്വയ്ദയും താലിബാനും ബൊക്കോഹറാമും ഹമാസും ഹിസ്ബുള്ളയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറയുന്നതെന്ന് ഇവർക്ക് എന്നാണ് മനസ്സിലാകുക? പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്തർദേശീയ റിപ്പോർട്ടിംഗിൽ നിന്ന് അവർ ഏറ്റവും അധികം മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കുകയും ഏറ്റവും അധികം പീഡനങ്ങൾ നടത്തുന്നവരെ ഇരകളായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർക്കിനാഫാസോയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കിയുള്ള 300,000 ക്രൈസ്തവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രബലമായ 2014 ശേഷം പലായനം ചെയ്തു. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹണ്ട് തലവനായ കമ്മീഷന്റെ 2019 റിപ്പോർട്ട് പ്രകാരം വംശഹത്യ എന്ന് പറയാവുന്ന പീഡനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത്. ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടു. മതപീഡനങ്ങളിൽ 80% ക്രൈസ്തവർക്കെതിരെയാണ് എന്നത് അസുഖകരമായ സത്യമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇപ്പോൾ സ്ഥിതി കൂടുതൽ ദയനീയമായിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെ കുറിച്ച് പറയണമെന്നതിൽ സംശയമില്ല. പക്ഷേ ലോകമെങ്ങും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുകയില്ല. ഉറപ്പായും ഇരട്ടത്താപ്പുണ്ട്. പലസ്തീനിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് അവരോട് സഹതാപമുണ്ട്. പക്ഷേ അതേ ദിവസങ്ങളിൽ അവിടെ നിന്ന് ദൂരെയല്ലാതെ അസർബൈജാനിലെ നാഗർനോ കറാബാക്കിൽ നിന്ന് 1.25 ലക്ഷം അർമേനിയൻ ക്രിസ്ത്യാനികളെ തല്ലി ഓടിച്ചത് നമ്മൾ അറിയുന്നു പോലുമില്ല. പാകിസ്ഥാനിൽ വീടും കുടിയും നഷ്ടമായ മനുഷ്യരെ കുറിച്ച് ലോകത്തെ കണ്ണീരോടെ ബോധിപ്പിച്ച തുർക്കി പ്രസിഡന്റ് എർദോഗനാണ് അസർബൈജാനെ ഈ ബുൾഡോസർ രാജ്യത്തിന് സഹായിച്ചത്. അത് എർദോഗന്റെ മത തീവ്രവാദ രാഷ്ട്രീയം. പക്ഷേ ഇത്തരം തീവ്രവാദ പൂഴ്ത്തിവെപ്പുകളിലൂടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും സൃഷ്ടിച്ച പൊതുബോധം തിരുത്തപ്പെടേണ്ടതുണ്ട്. ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ്. അതിന്റെ മുഖമൂടി മാറ്റാൻ പി ജയരാജനെ പോലെ ആരെങ്കിലുമൊക്കെ വരുന്നത് പ്രതീക്ഷയുണർത്തുന്നു.
The editorial.